നമസ്കാരം. സ്വർണത്തിൻ്റെ വില ഉയരുന്നത് നമ്മളാരും നനച്ചിരിക്കാത്ത വേഗതയിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്വർണവില 95% ഉയർന്നത്. ചിന്തിക്കുക, ഏതാണ്ട് ഇരട്ടിയായി എന്നർത്ഥം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 215%. എന്നാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിരക്ക് കേവലം 5% ഈ കാലയളവിൽ ഉയർന്നത്. എന്ന് വെച്ചാൽ സ്വർണമാണ് ഏറ്റവും വലിയ നിക്ഷേപം എന്നർത്ഥം. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വർണം കയ്യിലുള്ളവരൊക്കെ ആഹ്ലാദത്തിലാണ്. ലോകത്ത് ഏറ്റവും അധികം സ്വർണം കൈവശം വയ്ക്കുന്ന മനുഷ്യരുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ GDP 4.6 ട്രില്യൻ ആകുമ്പോൾ ഇന്ത്യയുടെ സ്വർണത്തിൻ്റെ വില 5 ട്രില്യന് മുകളിലാണ്. ഓർക്കണം, അത്രയും വലിയ സ്വർണ നിക്ഷേപമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്വർണക്കട ഉടമകൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കരുതും. കാരണം ഒരു പവൻ സ്വർണത്തിന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വിലയുണ്ട്. അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അത് കുറയുമെന്ന സാഹചര്യമേ ഇല്ല. അപ്പോൾ പിന്നെ ടൺ കണക്കിന് സ്വർണമുള്ള സ്വർണക്കടകളുടെ ആസ്തി എത്ര വർദ്ധിച്ചു കാണും. ഒരു സ്വർണക്കടയിൽ എത്ര കിലോ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ആ സ്റ്റോക്കിൻ്റെ വില ഇരട്ടിയാകുമ്പോൾ സ്വാഭാവികമായും ആ സ്വർണക്കട ഉടമകൾ സമ്പന്നരാകും. സ്റ്റോക്കിൻ്റെ മൂല്യവർദ്ധനവ് മാത്രം. എന്നാൽ ഇത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്, അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. സ്വർണ്ണവില കൂടുമ്പോൾ അതിൻ്റെ വിൽപ്പന താഴും എന്നതാണ് സത്യം. കഴിഞ്ഞ വർഷം 25% സ്വർണ്ണ വിൽപ്പന താണത്. എന്ന് മാത്രമല്ല, ഈ സ്റ്റോക്കെല്ലാം ക്രെഡിറ്റ് അടിസ്ഥാനത്തിലാണ് എത്തുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്കിന് വില കൂടിയാൽ അതിനനുസരിച്ചുള്ള ഗുണം ഈ കമ്പനികൾക്കുണ്ടാവില്ല. സ്വർണം വിതരണം ചെയ്യുന്നവരും സ്വർണം വാങ്ങുന്നവരും തമ്മിലുള്ള ഒരു പ്രത്യേക ഇക്വേഷനിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഈ മൂല്യവർദ്ധനവ് കൊണ്ട് കാര്യമായ നേട്ടം ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. അതേസമയം ഇതുകൊണ്ട് ഗുണമുണ്ടാവുന്നവരുണ്ട്. അത് സ്വർണ്ണ പണയക്കാരാണ്. മുത്തൂറ്റിനെ പോലുള്ള, മണപ്പുറത്തെ പോലുള്ള സ്വർണ്ണ പണയക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവില കൂടുന്നത് വലിയ നേട്ടമാണ്. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിൻ്റെ വാല്യൂ അവർ കൊടുത്തതിൻ്റെ ഇരട്ടിയാവും. അതുകൊണ്ടാണ് അവർ അതേ സ്വർണം വെച്ച് വീണ്ടും പണം കൊടുത്ത് അവരുടെ വരുമാനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത്. സ്വർണ്ണവില കൂടുമ്പോൾ സ്വർണ്ണ പണയക്കാർക്കുണ്ടാവുന്ന നേട്ടം സ്വർണ്ണക്കടക്കാർക്കുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ചെറുകിട സ്വർണ്ണക്കടകളൊക്കെ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. ആളുകൾ സ്വർണം വാങ്ങാൻ പോകുന്നത് കുറയുന്നത് തന്നെയാണ് കാരണം. മാത്രമല്ല, ഒട്ടുമിക്ക സ്വർണ്ണക്കടകളും പിടിച്ചു നിന്നിരുന്നത് ഒരു പ്രത്യേക ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഉള്ള പണം ഞങ്ങൾക്ക് തരിക, അത് ഓരോ മാസം ഇത്ര തുക വെച്ച് നിക്ഷേപമായി തന്നാൽ മതി. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള സ്വർണം തരാം. നിക്ഷേപകർക്ക് കൊടുത്ത വാഗ്ദാനം സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിൽ അവരെ ബാധിക്കില്ല എന്നതാണ്. എന്ന് വെച്ചാൽ സ്വർണത്തിന് നേരിയ വർദ്ധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വർദ്ധനവ് പലിശയായി കണക്കാക്കി ആളുകൾക്ക് പലിശ കൊടുക്കുന്നതായി കണക്കാക്കിയാണ് അവർ എടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ മാസവും സ്വർണം വാങ്ങാൻ വേണ്ടി പണം നിക്ഷേപിക്കുക, വർഷാവസാനം നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുമ്പോഴത്തെ വിലയ്ക്ക് സ്വർണം തരും എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ ഒരു കൊല്ലം കൊണ്ട് സ്വർണ്ണവില ഇരട്ടിയായതോടെ ഈ വാഗ്ദാനം പാലിക്കാൻ സ്വർണ്ണക്കട ഉടമകൾക്ക് കഴിയാതായി. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി പണം വാങ്ങിയിരിക്കുന്ന സകല സ്വർണ്ണക്കടക്കാരും പെട്ടിരിക്കുകയാണ്. അവർ നിക്ഷേപകരിൽ നിന്നും വാങ്ങിയ പണത്തിൻ്റെ ഇരട്ടി വിലയായി സ്വർണത്തിന്. നിക്ഷേപകർ വളരെ സന്തോഷത്തിലാണ്. വലിയ വലിയ സ്വർണ്ണ കമ്പനികൾ ഒരിക്കലും പറ്റിയില്ല, അതുകൊണ്ട് തങ്ങൾക്ക് വില കൂടിയപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കിട്ടും എന്ന പ്രതീക്ഷയിൽ. പക്ഷേ ഇതൊരിക്കലും പ്രായോഗികമല്ല. എത്ര വലിയ സ്വർണ്ണക്കടക്കാരനാണെങ്കിലും സ്വർണത്തിൻ്റെ വില ഉയർന്നു നിൽക്കുമ്പോൾ അതിന് പകുതി വിലയ്ക്ക് അത് കൊടുക്കാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ സ്വർണം നൽകാം എന്ന് പറഞ്ഞ് പണം വാങ്ങിയവർക്ക് സ്വർണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു. അവരുടെ കയ്യിൽ അതിനുള്ള പണവും ഉണ്ടോ എന്ന് കണ്ടറിയണം. ഇത് അൽ മുക്താദിറിൻ്റെ മറ്റൊരു രൂപമായി മാറും. അൽ മുക്താദിർ ഇങ്ങനെയായിരുന്നില്ല. സ്വർണം തരാം വിവാഹമാകുമ്പോൾ എന്ന് പറഞ്ഞ് പണം വാങ്ങുകയായിരുന്നു. വലിയ തോതിൽ നിക്ഷേപവും സ്വീകരിച്ചു. അവർ സ്വർണം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണമേ ഉണ്ടായിരുന്നില്ല. ഇത് തട്ടിപ്പായിരുന്നു. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് പണം പിരിക്കാൻ ഇറങ്ങിയതാണ്. അതിനെ പ്രതിഫലമായി പറഞ്ഞത് സ്വർണമായിരുന്നു എന്ന് മാത്രം. പലരും മക്കളുടെ വിവാഹത്തിന് വേണ്ടി നിക്ഷേപം നടത്തി, പണം പോയി എന്നല്ലാതെ നിക്ഷേപം കിട്ടിയിട്ടില്ല. അതിന് കിട്ടാനും പോകുന്നില്ല. അൽ മുക്താദിർ മുതലാളി കേരളത്തിലെ ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുത്ത് നാട്ടുകാരെ പറ്റിച്ചു. മുതലാളി ഇപ്പോൾ ദുബായിൽ സുഖമായി ജീവിക്കുന്നു പുതിയ തട്ടിപ്പുമായി. എന്നാൽ തട്ടിപ്പ് നടത്തുക എന്ന ലക്ഷ്യമില്ലാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കടകൾ നിക്ഷേപ പദ്ധതികൾക്ക് തുടക്കമിട്ടിരുന്നു. നിക്ഷേപ പദ്ധതികളിൽ ചേർന്ന് 1000 കണക്കിന് സാധാരണ മനുഷ്യർ പണം കൊടുത്തിട്ടുണ്ട്. അവരുടെ വിവാഹവും മറ്റ് ചടങ്ങുകൾക്കും സ്വർണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ. അത് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അത്തരം വലിയ പദ്ധതികൾക്ക് രൂപം കൊടുത്തവരൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. ഞാൻ വെറുതെ ഊഹാപോഹം പറയുന്നതല്ല. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ബൈജു സ്വാമി എഴുതിയ പോസ്റ്റ് സശ്രദ്ധം കേൾക്കുക. കുറച്ചു നാൾ മുമ്പ് അൽമുക്താദിർ ജുവലറി തട്ടിപ്പ് സമയത്ത് ഞാനൊരു ഡിക്ലറേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഈ അൽമുക്താദിർ തട്ടിപ്പ് സമയമെന്ന് ബൈജു സ്വാമി പറയുന്നത് മറുനാടൻ മാത്രം കൈകാര്യം ചെയ്തൊരു വാർത്തയെക്കുറിച്ചാണ്. കേരളത്തിലെ ഒരു ചാനലും പത്രവും ഇപ്പോഴും അൽമുക്താദിർ തട്ടിപ്പിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതിൻ്റെ രത്ന ചുരുക്കം, കേരളത്തിലെ മിക്കവാറും ജുവലറികൾ നടത്തുന്ന സ്വർണ്ണ നിക്ഷേപ പദ്ധതി തട്ടിപ്പാണ്. അത് അവരുടെ കിഫ്ബിയാണ്. ആ മേഖലയിൽ 10,000,000,000+ രൂപ മല്ലു ഫള്ളൂസിന് നഷ്ടമാകും എന്നായിരുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് സ്വർണ്ണ നിക്ഷേപ പദ്ധതി എന്ന പേരിൽ സ്വർണ്ണക്കടക്കാർ 10,000,000,000+ രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ്. കിഫ്ബി എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് മൂന്നാർ തോമയെ പരിഹസിക്കാനല്ല, മറിച്ച് ഇതൊരു ഓഫ് ദി ബുക്ക് ബോറോവിംഗ് ആണെന്ന അർത്ഥത്തിലാണ്. ഓഫ് ദി ബുക്ക് ബോറോവിംഗ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടകൾ ഈ പണം സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ ഒരു വ്യാജ ഇടപാടിൻ്റെ ഭാഗമായാണ്. കിഫ്ബിയുടെ കടം സർക്കാരിൻ്റെ കടമല്ല എന്നതാണല്ലോ ദാസപ്പൻ സർക്കാരിൻ്റെ നിലപാടും. സർക്കാരിൻ്റെ ഉപസ്ഥാപനമായതുകൊണ്ട് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടും അത് സർക്കാരിൻ്റെ തന്നെ കടമാണെന്ന് 100% ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ജുവലറികളുടെ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പും. വളരെ കൃത്യമായി പറയുന്നു, കിഫ്ബി എന്ന പേരിൽ സർക്കാർ കടമെടുക്കുന്നു. ഇത് സർക്കാരിൻ്റെ കടം അല്ല എന്ന് പറയുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ സർക്കാർ സെസ്സിലൂടെ തിരിച്ചടയ്ക്കുന്നതുകൊണ്ട് ഈ സർക്കാരിൻ്റെ കടമായി കേന്ദ്ര സർക്കാർ കൂട്ടി റിസർവ് ബാങ്ക് കൂട്ടി CAG അംഗീകരിച്ചു. ഇതുതന്നെയാണ് സ്വർണ്ണ നിക്ഷേപത്തിനും സംഭവിച്ചതെന്ന് ഇവർ പറയുന്നു. ഇവരെല്ലാം ചെയ്തിരുന്നത് ജുവലറികൾ നടത്താനുള്ള പണം സ്വരൂപിക്കാനായും ബ്രാഞ്ചുകൾ തുറക്കാനും ഇന്റീരിയൽ ഡിസൈൻ ചെയ്യാനും ബാങ്ക് ലോണിന് പകരം നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാനായിരുന്നു സ്വർണ്ണ നിക്ഷേപം നടത്തിയിരുന്നത്. അതായത് സ്വർണ്ണക്കട തുടങ്ങുന്നതിന് മുൻപ് സ്വർണം തരാം എന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച് സ്റ്റോക്ക് വാങ്ങുകയും ഒപ്പം കട ഉണ്ടാക്കുകയും ചെയ്തു. ബാങ്കിൽ നിന്ന് പലിശ ലാഭിക്കാനായിരുന്നു ലക്ഷ്യം. ബാലൻസ് ഷീറ്റ് എന്തെന്ന് പോലും അറിയാത്ത ഫ്രോഡുകൾ, ഓരോ സിനിമാ താരങ്ങളെയും ബ്രാൻഡ് അംബാസഡറും പരസ്യത്തിൽ നിർത്തിയുമൊക്കെ 10,000,000,000+ സമാഹരിച്ചിട്ടുണ്ട്. അവരൊന്നും ഭാവിയിലെ സ്വർണത്തിൻ്റെ വില കവർ അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരുന്നില്ല നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. ഭാവിയിൽ സ്വർണ്ണ വിലയ്ക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ച് ഇവരാരും വേവലാതിപ്പെട്ടില്ല. പരമാവധി 5% ഗ്രോസ് മാർജിനുള്ള കച്ചവടത്തിൽ ഫോർവേഡ് കവർ എടുക്കാനും ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കം ഇൻവെൻട്രി മാനേജ് ചെയ്യാനും 12% മിനിമം റിട്ടേൺ വാഗ്ദാനം ചെയ്ത് സമാഹരിച്ച 10,000,000,000+ സാധിക്കില്ല. കാരണം ഇങ്ങനെ നിക്ഷേപത്തിലൂടെ കാശ് പിരിക്കുന്നത് സെബിയുടെ അനുമതി ഇല്ലാതെയുമാണല്ലോ. സെബിയുടെ അനുമതിയോടെ നിയമപരമായല്ല കാശ് പിരിച്ചത്. 12% വരെ പലിശയാണ് വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സമാഹരിച്ച കാശിൻ്റെ കണക്ക് ജുവലറിയുടെ ബാധ്യതയായി കാണാനുമാകില്ല. ഇനിയാണ് പ്രശ്നം. ഈ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ചവർ 100% ലാഭത്തോടെ നിൽക്കുകയാണ്. അവർ സ്വർണമായോ പണമായോ തിരികെ ചോദിച്ചാൽ അൽമുക്താദിർ പോലെ 100 സ്ഥാപനങ്ങൾ പൊളിയും. അതായത് സ്വർണ്ണ പദ്ധതിയിൽ നിക്ഷേപിച്ചവർ, സ്വർണ്ണക്കടകൾക്ക് പണം നിക്ഷേപിച്ചവർ, അവർ ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ ഈ സ്വർണ്ണക്കടകൾക്ക് പൊളിയുന്ന സാഹചര്യമുണ്ടാവും. മറ്റൊരു കാര്യം, സാദാ അൽഗുൽത്ത് മല്ലൂസിൻ്റെ വിചാരം സ്വർണ്ണ വില ഉയരുമ്പോൾ ജുവലറി ബിസിനസ് ലാഭമുണ്ടാക്കുന്നതാണ്. സത്യത്തിൽ അവർ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അവരുടെ ഇൻവെൻ്ററി കുറഞ്ഞാൽ തിരിച്ച് റീപ്ലനിഷ് ചെയ്യാൻ സാധിക്കില്ല. കൂടുതൽ ഡിമാൻഡ് കുറയുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ചെലവുകൾ കുതിച്ചേരും. സ്വർണ്ണക്കട ആയതുകൊണ്ട് ആർഭാടമുള്ള ഷോപ്പിലെ AC ഓഫ് ചെയ്യാൻ ആകില്ലല്ലോ. അതുമാത്രമല്ല, കടയിൽ ആളില്ല, കച്ചവടം മോശം മുതൽ മൊയലാളി മുങ്ങി എന്നുവരെ കരക്കമ്പി കാട്ടുതീ പോലെ പടർന്നു പിടിക്കും. ഇന്ന് ജുവലറി അസോസിയേഷൻ നേതാവായ ജസ്റ്റിൻ പാലത്തറ സ്വർണ്ണ വ്യാപാരം വളരെ കുറയുന്നതും സ്റ്റാഫിനെ പിരിച്ചുവിടുന്നതും എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഇടത്തരം ടൗണുകളിലെ ചെറിയ ജുവലറികൾ 1 gram പോലും വിൽക്കാനാകാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് സദുദ്ദേശത്തോടെ പറയട്ടെ, സ്വർണ്ണ ചിട്ടി, നിക്ഷേപ പദ്ധതി എന്നിവയിൽ നിക്ഷേപമുള്ളവർ ഊരിയെടുക്കുക. അല്ലെങ്കിൽ അൽമുക്താദിർ പോലെ ചറപറ കുറയണം പൊട്ടി ജീവിത സമ്പാദ്യം ഒലിച്ചു പോകും. ബോച്ചയെ പോലുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഹെലികോപ്റ്റർ ഉണ്ടെന്നാണ് കേട്ടത്. പറന്നുയർന്നു കഴിഞ്ഞ് നമ്മൾ അറിയൂ. ട്രെയിൻ വിട്ടുപോയ ശേഷം ടിക്കറ്റ് കയ്യിൽ ഇരുന്നിട്ട് എന്ത് കാര്യം? ഇവിടെ ബൈജു സ്വാമി ബോച്ചയുടെ കാര്യം പറയുന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. ബോച്ചയ്ക്ക് അമേരിക്കയിൽ തരക്കേടില്ലാത്ത സെറ്റപ്പും വീടും സൗകര്യമൊക്കെ ഉണ്ടെന്നും അമേരിക്കൻ വിസയുണ്ടെന്നും ഏതു നിമിഷവും അമേരിക്കയ്ക്ക് മുങ്ങാൻ കഴിയുമെന്നും ഇൻഡസ്ട്രിയിൽ ഉള്ളവർ തന്നെ പറയുന്നു. ഒരുപക്ഷെ ബോച്ചയായിരിക്കാം കേരളത്തിലെ സ്വർണ്ണക്കട ഉടമകളിൽ ഈ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ ശേഖരിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണം കിട്ടുന്നത് മണി ചെയിൻ പോലെ പുതിയ ആളുകളോട് പണം വാങ്ങിയാണ്. എന്നാൽ ആ ചെയിൻ മുറിഞ്ഞു പോയാൽ ബോച്ചയ്ക്ക് ആർക്കും പണം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, സ്വർണം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബോച്ചയമാരിൽ കൊണ്ടുപോയി പണമിട്ടവർ ഇപ്പോൾ കൈയോടെ തിരിച്ചു ചോദിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ കൂട്ടത്തോടെ ഇവരൊക്കെ പൊട്ടിപ്പാളീസാകുമ്പോൾ നിങ്ങൾ അധ്വാനിച്ച പണം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് മറക്കരുത്.